നമസ്കാരം ശ്രീ സാമുവൽ എബ്രഹാം. എന്തായാലും കേസിലെ വിധി വന്നിരിക്കുകയാണ്. വെല്ലൂൺ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതികൾ രണ്ടുപേരും സോഫിയയും അരുണും കുറ്റക്കാരാണ് എന്ന വിധി വന്നിരിക്കുന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം?
അവര് ഇനി വെളിച്ചം കാണരുതെന്നാ എന്റെ അഭിപ്രായം. കാര്യം എന്താന്ന് വെച്ചാൽ, അത്രയും ഞങ്ങളെ സ്നേഹിച്ച ഒരു മകനെയാ കൊന്നുകളഞ്ഞു. അതായത് ഇവളെ ഞങ്ങള് ഞങ്ങളുടെ മോളെ പോലെ സ്നേഹിച്ചതാ, പക്ഷെ എന്നിട്ട് ഇവള് ചെയ്തത് ഇങ്ങനെയായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് അതിന്റെ.
എപ്പോഴാണ് ഈ വിധി അറിഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ വിധി അറിഞ്ഞത്?
അറിഞ്ഞത് പിന്നെ നെറ്റിലൂടെയാ. പിന്നെ മോന് അവിടെ പിന്നെ ഒരു പേപ്പറും കണ്ട് എത്തിയെന്ന് പറയുന്ന കേട്ടു. മോന്റെ അടുത്തേ അവിടെ നിന്നൊരു എന്തോ ഒരു പേപ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
കോടതിയിൽ നിന്നാണോ?
ഇതെവിടെ നിന്നാന്ന് അറിയത്തില്ല.
ഓക്കെ ഓക്കെ.
മോനങ്ങ് തിരുവനന്തപുരത്ത്, ഞാൻ ഇവിടെയല്ലേ, പുനലൂരുമാണ്.
സത്യത്തിൽ എങ്ങനെയായിരുന്നു വിധി പ്രതീക്ഷിച്ചിരുന്നത്? ഈ വാദമൊക്കെ നടക്കുമ്പോഴും കേസിൽ വിചാരണ നടക്കുമ്പോഴും വിധി എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്?
ആദ്യം ഒക്കെ ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേർക്കും ശിക്ഷ കിട്ടുമെന്ന്. അവസാനം പിന്നെ അവൻ തന്നെ കുറ്റം ഏൽക്കുന്നു എന്നൊരു ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ടപ്പോ അങ്ങനെയാ തോന്നിയത്. അപ്പം വിചാരിച്ച അവക്ക് ശിക്ഷ കിട്ടാതെ പോകുമല്ലോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വളരെ അധികം ദൈവം അതിൽ പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
മുമ്പൊരിക്കൽ ഈ ഒരു അറസ്റ്റ് നടക്കുകയും ആദ്യം കേസ് കോടതിയിൽ വന്നപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നു, താങ്കൾ എന്നോട് സംസാരിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഇവർ കുറ്റം സോഫിയ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നായിരുന്നു അന്ന് പറഞ്ഞത്.
അത് അങ്ങനെ ആയിരുന്നു ഞാനും വിചാരിച്ച. കാരണം അവള് ഞങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു. അപ്പൊ ഹാർട്ട് അറ്റാക്ക് എന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്?
അതെ അതെ.
ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത് പിന്നെ സൈനൈഡ് കൊടുത്തതാന്നപ്പോഴേ ഞങ്ങൾ എല്ലാരും സ്തംഭിച്ചുപോയി. അത് ഞങ്ങളുടെ അതായത് എന്റെ വൈഫൊക്കെ ഇതുവരെ അതിനെ മോചനം കിട്ടിയിട്ടില്ല. മരിച്ചു എന്നുള്ളത് ഇപ്പോഴാ ഞങ്ങൾക്ക് അത് എന്നിട്ടും ഞങ്ങൾക്ക് തോന്നുന്നില്ല മരിച്ചു എന്നുള്ള ഒരു തോന്നല്. കാര്യം അവൻ വന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയതല്ലേ ഉള്ളായിരുന്നു. ആ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പേ കൂടി ഞങ്ങളെ ഫോൺ വിളിച്ച്, ഒരു ദിവസം മുമ്പേ കൂടി ഫോൺ വിളിച്ച് ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാ. അന്ന് ചേട്ടത്തിയുടെ വീട്ടിൽ ചോറൂണുണ്ട്, അവിടെ പോയി ചോറുണ്ടെച്ച് ഞാൻ വരും നാളെ മുതൽ ജോലിക്ക് പോകും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് അതിന്റെ പിറ്റേ ദിവസം അല്ലേ ഈ മരണമായിരിക്കുന്നത്.
ഈ വിചാരണ നടക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്തകളൊക്കെ അറിയുന്നുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അപ്പോഴും ആ സമയത്ത്?
അതെ, നിങ്ങളുടെ മലയാള ന്യൂസ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് എന്റെ ഫേസ്ബുക്കിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചിട്ട് അന്നേരം അതിന് ഓർത്തിട്ട് സങ്കടപ്പെടുക. അല്ലാതെ നമുക്ക് എന്താ ചെയ്യാനൊക്കുന്നെ, ഇത്രയും ഡിസ്റ്റൻസ് ദൂരം. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇനി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അതിന് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല.
കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം, നിങ്ങൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ? അപേക്ഷ കൊടുക്കും എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു.
ഞാനിവിടെ എംബസിയിലും മിനിസ്ട്രിയിലും അവിടെ എല്ലാമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിരുന്നു, എംബസി മുഖാന്തരവും അതെല്ലാം അയച്ചിരുന്നു.
ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള മറുപടിയോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതിന്റെ പേരില്?
ഒന്ന് ഓസ്ട്രേലിയ ഒരു മറുപടിയും കിട്ടിയില്ല. ഇവിടെ നിന്നുള്ളതൊക്കെ കിട്ടി, ഞങ്ങൾ അത് ട്രൈ ചെയ്യുന്നുണ്ടോന്നും പറഞ്ഞോണ്ട് മറുപടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് മാക്സിമം കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും.
ഇനിയും ഇന്ത്യൻ എംബസി വഴി തന്നെയാണോ ശ്രമിക്കാൻ, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി തന്നെയാണോ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്?
അല്ലാതെ ഞങ്ങൾ അവിടെ വന്ന ഒരു അഡ്വക്കേറ്റിനെയൊക്കെ ഏർപ്പാട് ചെയ്ത് വരണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസകളുടെ ആവശ്യം വരുന്നില്ലേ? അതത്ര സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ഇതൊന്നും ഇല്ലല്ലോ.
അതിനുശേഷം എപ്പോഴെങ്കിലും കുട്ടിയോട് സംസാരിക്കാനോ മറ്റോ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു? ഈ ഒരു രണ്ടു വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും കൊച്ചുമോനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു?
ഒരു ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സംസാരിച്ചു കാണും. അവര് മറ്റേ ഈ പോലീസ് സ്റ്റേഷനിൽ പോയതും ആ കാര്യങ്ങളൊന്നും സംസാരിക്കാനൊക്കത്തില്ല. അവര് സുഖമാണോ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ, എന്താണ് കഴിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുമെന്നല്ലാതെ മറ്റേ അവന്റെ അമ്മയെ പറ്റിയോ അതിനൊക്കെ ഒന്ന് ചോദിക്കാൻ അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് അവര് നമുക്ക് അങ്ങനെയുള്ളൊരു ചോദ്യം അവനോട് ചോദിക്കാനും പറ്റത്തില്ല. അതാണ്, അത് 10 വയസ്സല്ലേ, അപ്പൊ 9 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ.
അതെ അതെ അതെ.
അത് ആ ചേട്ടത്തിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാള് ആണ് ഞാൻ ഈ കൊച്ചിന് ഫോൺ കൊടുക്കുന്നതും ഒക്കെ. ചേട്ടത്തിയുടെ ഭർത്താവ്.
ഓക്കെ ഓക്കെ ഓക്കെ.
കുട്ടി ഗവൺമെന്റിൽ വളർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ അവരുടെ കസ്റ്റഡിയിൽ വളർന്നാൽ അത് കുട്ടി ഒന്നുകിൽ ഗവൺമെന്റ് വളർത്തുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അവനായിട്ട് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ പറ്റുമല്ലോ. അതല്ലാത്ത രീതിയിൽ അവര് വളർത്തുകയാണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല.
ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരണ നടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് പ്രധാനമായും പോലീസ് നിങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി, ഓസ്ട്രേലിയൻ പോലീസിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ തേടുക എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
അത് അവര് ഇമെയിൽ അയക്കുമായിരുന്നു. മോനുമായിട്ടായിരുന്നു സംസാരിക്കുന്നത്, അവരുമായിട്ട് അതിന്റെ ഓഫീസറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എന്റെ അറിവ്. അന്നേരം ആ ഓഫീസറുമായിട്ട് ഞങ്ങൾ മോനെ എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു.
അപ്പോഴും വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും അവരൊന്നും കിട്ടിയില്ലായിരുന്നു.
അവര് പറഞ്ഞത് ഇവിടെ വന്ന് കേസ് നിങ്ങൾ വേറെ കേസ് ഫയൽ ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ എന്നാണ്. അങ്ങനെ ഞാൻ എനിക്കൊരു അറിവ് കിട്ടിയത്, അങ്ങനെയാ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്.
അഭിഭാഷകരെ ബന്ധപ്പെട്ടിരുന്നോ?
അപ്പൊ അഭിഭാഷകരെ ബന്ധപ്പെട്ടപ്പോഴാണ് അവര് ഒരു പറഞ്ഞ ഒരുപാട് ഫീസാവും കാര്യങ്ങളൊക്കെ വളരെ കുഴപ്പമാണെന്ന്. നമുക്ക് ഇവിടുന്ന് വന്നിട്ട് ചെറിയ ഫീസിലൊന്നും അവരുടെ കേസ് വാദിക്കാൻ പറ്റത്തില്ലെന്ന്. ഒന്നാമത് ഇവിടുന്ന് അങ്ങ് വരണമെങ്കിൽ തന്നെ 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് അതിന്റെ ഫീസായും മറ്റു കാര്യങ്ങളും ഒക്കെ ശരിയാക്കി അങ്ങോട്ട് വരാൻ പറ്റും.
ഓക്കെ, ഇനിയിപ്പോ എന്തായാലും 21 March കേസിൽ വിധി പറയുക, അതായത് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയുള്ള അതിനു മുമ്പുള്ള വാദം നടക്കുന്നത്. ഇപ്പോൾ കുറ്റക്കാരാണെന്ന് മാത്രമേ ജൂറി വിധിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നടപടിക്രമം എന്ന് പറയുന്നത് കോടതിയുടെ മുന്നിൽ, ജഡ്ജിയുടെ മുന്നിൽ രണ്ടു ഭാഗത്തിന്റെയും വാദം നടക്കും ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി. എന്താണ് തോന്നുന്നത്?
അവളിനി വെളിച്ചം കാണരുതെന്നാണ് എന്റെ ആഗ്രഹം. അവനും അവനും ഇനി ജീവിതത്തിൽ പുറത്തു വരരുത്. ഇത്രയും വലിയ ക്രൂരത ഞങ്ങളോട് ചെയ്തത്, കാരണം അവളെ ഒരു മാളെ പോലെ സ്നേഹിച്ച ഞങ്ങളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതിലാണ്. അവൾക്ക് വേണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കളഞ്ഞിട്ടൊക്കെ പൊയ്ക്കുവാപ്പെടുമായിരുന്നു.
സാമിന്റെ അമ്മ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു വാർത്തയൊക്കെ അറിഞ്ഞപ്പോ? പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിധിയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ
ഇന്നത്തെ വാർത്ത ഇതുവരെ പറഞ്ഞില്ല. കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് പോകുന്ന ഒരു ചടങ്ങിൽ നിന്ന് നിൽക്കുവായിരുന്നു ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് അവളോട് പറഞ്ഞില്ല ഞാന്.
ഓക്കെ,
ഇനി ഇച്ചിരി കഴിഞ്ഞിട്ടേ പറയും. പക്ഷെ ഇത് അവളുടെ അഭിപ്രായം ഇത് തന്നെ, അവളെ നീ ജീവപര്യന്തം ജയിലിലിടണമെന്നാണ് അവൾക്കുള്ള അഭിപ്രായം. അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇവൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഒരുപോലും അവൾക്ക് ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്നും കരഞ്ഞോണ്ട് അവിടെ കുത്തിയിരിക്കില്ല. അവൾ പറയുന്നത് ഞാൻ ചത്തതിനൊപ്പോഴേ ജീവിച്ചിരിക്കലോ എന്നാ.
എന്തായാലും ഇത്രയധികം ഈ ഒരു സമയത്ത് ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ സാമുവൽ എബ്രഹാം.